പേജ് നമ്പർ 114 ഭാഗം 11. മർഗലീത്തയെ പ്രതിയും യോഹന്നാൻ കശീശിയെ പ്രതിയും കരീക്കൻ ചോദ്യം ചെയ്യപ്പെട്ടു. യോഹന്നാൻ കശീശിയുടെ വീടും മർഗലീത്തയും കരീക്കനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു നെസ്റ്റോറിയൻ പുരോഹിതൻ്റെ വീട്ടിൽ നിത്യസന്ദർശകനാവുന്നത് എന്തിനാണ്? യോഹന്നാൻ കശീശ എൻ്റെ സ്നേഹിതനാണ്. ഞങ്ങൾ തമ്മിൽ സംവാദത്തിൽ ഏർപ്പെടാറുണ്ട്. അയാളുടെ കൽതായ സുറിയാനി വീക്ഷണത്തെ സ്വാധീനിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാളുടെ വിശ്വാസാചാരങ്ങൾ എൻ്റെ മേൽ സ്വാധീനം ചെലുത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയാളെ കാണാനും സംവാദത്തിൽ ഏർപ്പെടാനുമാണ് ഞാൻ അവിടെ പോകുന്നത്. അതെൻ്റെ പഠനത്തിൻ്റെയും ചരിത്ര അന്വേഷണത്തിൻ്റെയും ഭാഗമാണ്. പഠനം, ചരിത്രം. ചരിത്രത്തിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? രക്തം പുരണ്ട തുണികൾ. ക്രിസ്തുവിൻ്റെ അല്ല, സ്ത്രീകളുടെ. എന്ത്? അതാരും ഇതുവരെ അന്വേഷിച്ചു കണ്ടില്ല. നടുക്കം കൊണ്ട് ചോദ്യങ്ങൾ അസ്തമിച്ചു പോയവരോട് കരീക്കൻ ഇതും കൂടി കൂട്ടിച്ചേർക്കുന്നു. 7 മുറിവുകളിൽ നിന്ന് രക്തമൊഴുകി അവരുടെ ഉടുപ്പുടവകൾ കുതിർന്നിരിക്കുന്നു. ഈ ഉത്തരങ്ങൾ അതിരുകടന്ന ആഗ്രഹചിന്തകൾ മാത്രമാണ്. ഇതിലേതെങ്കിലും ഒരു ഉത്തരം മുഖത്ത് നോക്കി പറയാനുള്ള മനക്കരുത്ത് കരീക്കനില്ല. അയാൾ ആകെ പറഞ്ഞത് യോഹന്നാൻ കശീശ അയാളുടെ സ്നേഹിതനാണെന്ന് മാത്രം. എന്താ ഇങ്ങനെയൊരു പൊട്ടബുദ്ധി തോന്നാൻ? വയസ്സായ അന്തോണിച്ചൻ ചോദിച്ചു. പ്രായം തേൻ പോലെ മധുരിപ്പിച്ച ഒച്ചയായിരുന്നു അന്തോണിച്ചൻ്റേത്. കാറ്റിലാടുന്ന പൂ പോലെ മനോഹരമായൊരു വിറയൽ അതിനെ ബാധിച്ചിരുന്നു. അപ്പനോളം വാത്സല്യം ആ ചോദ്യത്തിലുണ്ടായിരുന്നു. ജര ബാധിച്ച കൈകളുടെ മെലിവും തൊലിയുടെ വഴുക്കുന്ന മിനുസവും കരീക്കനെ അസ്വസ്ഥനാക്കി. തൊട്ടാൽ പൊട്ടുന്ന വസ്തുവിനെ എന്ന പോലെ സൂക്ഷിച്ച് അയാൾ അദ്ദേഹത്തെ കൈപിടിച്ചു നടത്തി. കുഞ്ഞിപ്പൈതങ്ങളുടെ ചിരിയോടെ ചുറ്റും നോക്കി എപ്പോഴും തലയാട്ടിക്കൊണ്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. വേണ്ടേ? വയസ്സൻ ചോദിച്ചു. കരീക്കൻ ഒന്നും പറഞ്ഞില്ല. തട്ടി തടഞ്ഞു വീഴാതെ വൃദ്ധനെ പിടിച്ചുകൊണ്ട് നടന്നു അയാൾ. ഞാൻ സിസ്റ്റർ മർഗലീത്തയുടെ കാര്യം പറയണേ. വളരെ മോശമായി. ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൾ ചെയ്തേ. സമുദായത്തിന് മുഴുവൻ കളങ്കായി. വയസ്സൻ്റെ തല വിറച്ചുകൊണ്ടിരുന്നു. വാക്കുകളും വിറച്ചു. ഊണുമുറിയിലേക്ക് പോകാനുള്ള ചരൽ വിരിച്ച നടപ്പാതയിലൂടെ നടക്കുകയായിരുന്നു അവർ. ഉരുളൻ ചരൽ കല്ലുകൾ അന്തോണിച്ചിൻ്റെ അടി തെറ്റിച്ചുകൊണ്ടിരുന്നു. അത്താഴത്തിന് 10-15 പേർ ഉണ്ടായിരുന്നു. കറണ്ട് പോയതുകൊണ്ട് ഹാളിൽ മെഴുകുതിരി വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെയും മുഖം വ്യക്തമായിരുന്നില്ല. എന്നാൽ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് മർഗലീത്തയെ പറ്റിയാണെന്ന് വ്യക്തമായി. മർഗലീത്ത കണ്ടാൽ എങ്ങനെയുണ്ട്? അവൾക്ക് നീണ്ട തലമുടിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നേരാണോ? മർഗലീത്ത വെളുത്തിട്ടാണോ? ചുണ്ടുകൾക്ക് തേൻ നിറം. കുറുകിയിരിക്കുന്ന രണ്ട് പ്രാവുകളെ പോലെയാണ് അവളുടെ മാരടങ്ങൾ, അല്ലേ? കാറ്റുതുകയും മെഴുകുതിരികൾ കെട്ടുപോവുകയും ചെയ്തു. രൂക്ഷഗന്ധമുള്ളൊരു മരുന്നുകുപ്പി തുറന്നതുപോലെ പെട്ടെന്ന് എരിവും നീറ്റലുമായി മർഗലീത്ത കരീക്കൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഏത് ചോദ്യങ്ങളെയും നേരിടാൻ അയാൾ സംഭരിച്ചു കൊണ്ടുവന്ന ശക്തി മുഴുവൻ നശിച്ചു പോയെന്ന് അയാൾക്ക് തോന്നി. വിയർത്തും വിളറിയും അയാൾ ഭക്ഷണശാലയിൽ നിന്ന് പുറത്തു വന്നു. അയാൾ കാത്തിരിക്കേണ്ട മുറി അന്തോണിച്ചൻ കാണിച്ചു കൊടുത്തു. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചേര് ചാരിയാലോ നേര് വരും. സൂക്ഷിച്ചോളോട്ടോ, അച്ഛൻ ഉപദേശിച്ചു. ACയുടെ ചെറിയ മൂളക്കം ഒഴിച്ചാൽ മറ്റു ശബ്ദങ്ങളൊന്നും കടന്നു വരാത്ത വലിയൊരു മുറിയിലായിരുന്നു അയാൾ കാത്തിരിക്കേണ്ടത്. അല്പനിമിഷത്തിനുള്ളിൽ ഒരു ഉപദേശകൻ അയാളുടെ അടുത്തെത്തും. ചുവരിൽ നിശബ്ദം എന്നൊരു താക്കീത് തൂങ്ങിക്കിടന്നിരുന്നു. വൃത്തിയും ഭംഗിയുമുള്ള ഒരു മുറിയായിരുന്നു അത്. മുന്തിരിവള്ളികളും പൂക്കളും ഇലകളും കിളികളും വരഞ്ഞ ചില്ലുജാലകങ്ങൾ, കലയുടെ ശ്രേഷ്ഠ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കൊത്തുപണികൾ, ലാളിത്യവും ചൈതന്യവുമുള്ള വസ്തുക്കളാണ് ഓരോന്നും. ആഡംബര ദൂർത്തില്ല, ഒതുക്കമുള്ള ഗൗരവം. എന്നാൽ ഒരസ്വസ്ഥനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആസ്വദിക്കാനോ തിരിച്ചറിയാനോ കഴിയില്ല. കലയുടെ ചാരുതകളൊന്നും അയാളുടെ കണ്ണിൽ പെട്ടില്ല. കൂട്ടിലിട്ട മൃഗത്തെ പോലെ ഉള്ളിൽ മുരളിച്ചയുമായി കരീക്കൻ ആ മുറിക്കകത്തേക്ക് നടന്നു. ഇരുന്നു, വീണ്ടും ഇണിച്ചു. എല്ലാ ചോദ്യങ്ങളെയും ഭയപ്പെടുന്നു താനെന്ന് കരീക്കന് ബോധ്യമായി. കരീക്കൻ പേടിച്ചതുപോലെ അയാൾ ചോദ്യം ചെയ്യപ്പെട്ടില്ല, പകരം ഉപദേശിക്കപ്പെട്ടു. ചൊടിയും ചുണയും ബുദ്ധിയും മിടുക്കുമുള്ള രസ്തേന്തി എന്ന നിലയിൽ വളരെ വാത്സല്യത്തോടെ അയാൾ ആവശ്യമുള്ളവരുടെ എണ്ണം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇടത്തൂട്ടുകാരുടെ ദുർമതങ്ങൾ നശിപ്പിക്കാനും തിരുസഭയെ വിട്ടുപിരിഞ്ഞു പോയവർ വീണ്ടും മതത്തിൽ പ്രവേശിക്കാനും ഇടയാകത്തക്കവണ്ണം പ്രവർത്തിക്കാൻ കരീക്കൻ്റെ ശേഷി ആവശ്യമുണ്ട്. ദൈവം അതാഗ്രഹിക്കുന്നുണ്ട്. കരീക്കൻ ചുറ്റിലും നോക്കണം. കാണുന്നത് എന്താണ്? കണ്ണീർ വഴിയുന്ന മിഴികൾ, വിശക്കുന്ന വയറുകൾ, ഒഴിഞ്ഞ ഭക്ഷണപാത്രങ്ങൾ, തണുത്തു വിറയ്ക്കുന്ന ഉടലുകൾ. കരീക്കൻ കണ്ണീർ തുടയ്ക്കാൻ കൈനീട്ടുക, ഒഴിഞ്ഞ പാത്രങ്ങൾ നിറച്ചു കൊടുക്കുക, തണുത്തു വിറയ്ക്കുന്നവരെ പുതപ്പിക്കുക, രോഗങ്ങളെ ആറ്റി സുഖപ്പെടുത്തുന്ന മരുന്ന് പോലെ വാക്കുകൾ പറയുക. ആവശ്യമുണ്ട്. കരീക്കനെ ദുഃഖിതർക്കും ദരിദ്രർക്കും ആവശ്യമുണ്ട്. ആടുകൾ മുറിവേറ്റ് മുടന്തുന്നു, അവരെ ചുമക്കുന്ന ഇടയനാവുക. പിന്നെയും ഒരുപാട് ഉപദേശങ്ങൾക്ക് ശേഷം വിട്ടയക്കപ്പെട്ടപ്പോൾ കരീക്കൻ്റെ ഉള്ളിൽ ആദ്യത്തെ കുതിപ്പ് മർഗലീത്തയുടെ അടുത്തേക്കായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനായി എത്ര ദൂരം സൈക്കിൾ ചവിട്ടിയെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. ഭ്രാന്തനെ പോലെയായി തീർന്നു അയാൾ. മയമുള്ള വഴിയിൽ നിന്ന് ശത്രുതയോടെ വെട്ടിത്തിരിച്ചു. കല്ലും മുള്ളും കുണ്ടും കുഴിയുമുള്ള വഴിയിലൂടെ സൈക്കിൾ ഓടിച്ചു പോകാൻ അയാൾ ആവേശം കാട്ടി. കീഴടക്കണമെന്ന വാശിയായിരുന്നു അയാൾക്ക്. മർഘലീത്തയെ കീഴടക്കണം. ഇനി ഒരിക്കൽ കൂടി മർഘലീത്തയെ പ്രതി ചോദ്യം ചെയ്യപ്പെടാൻ അയാൾ തയ്യാറല്ല. ഇതാണ് അവസാനം. മർഘലീത്തയുടെ തീരുമാനങ്ങൾ അവളുടെ സ്വന്തമാണ്. അതിൻ്റെ നല്ലതും ചീത്തയും അവൾ ഏറ്റെടുക്കണം. തൻ്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഒരൊറ്റ വ്യക്തിയോടല്ല, ഒരു വിശ്വാസ സമൂഹത്തോട് മുഴുവൻ. ധാനിയലച്ഛനെ മലക്കപ്പാറയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് കരീക്കനെ വികാരിയാക്കി നിയമിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. കൽപ്പന ഏറ്റവും അടുത്ത ദിവസം അയാളുടെ കൈകളിൽ എത്തുമെന്നും കേൾക്കുന്നു. വികാരി പദവിയോടൊപ്പം സ്കൂളിൻ്റെ മാനേജർ സ്ഥാനവും ഏറ്റെടുക്കേണ്ടി വരുമത്രേ. പിടിപ്പുകേടുകൊണ്ട് മുടിഞ്ഞു കിടക്കുന്നൊരു പള്ളി സ്കൂളാണത്. ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ധാനിയലച്ഛൻ പറയുന്നത് എല്ലാ ജാതിക്കാരും സ്വന്തം സ്കൂളിൽ സ്വന്തം ജാതിക്കാരെ ജോലിക്ക് വയ്ക്കുന്നു. സകല നായന്മാരെയും പട്ടന്മാരെയും നിയമിച്ചിട്ടത് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ ജോലിയില്ലാതായി എന്നാണ്. അത് മാറണം. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ആൾക്കാർ മതി. സ്കൂളിൻ്റെ നിലവാരം ഉയർത്തണം. ഭാഗ്യം കൊണ്ട് ഇഷ്ടംപോലെ സ്ഥലവും കെട്ടിടവും ഫർണിച്ചറും കളിസ്ഥലവും നമുക്കുണ്ട്. ഉഷാറാക്കണം. കരീക്കന് അതിനുള്ള കഴിവുണ്ട്, അറിവും പഠിപ്പുമുണ്ട്. വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകുന്ന ബുദ്ധിയെ ഇങ്ങനെ നന്മ നിറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. ഒരു സമർപ്പണം. അത് വിദ്യ നൽകുന്നതിൽ കരീക്കൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്ര പെട്ടെന്ന് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനൊരു അവസരം കരീക്കൻ്റെ ഒപ്പമുള്ള ഒരാ സ്നേഹിതയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതും ഇവിടുത്തെ വരുമാനം കണ്ട് കണ്ണു തള്ളിയിട്ട് ഒരുപാട് അച്ഛന്മാർ ഇങ്ങോട്ട് മാറ്റം കിട്ടാൻ ചരട് വലിക്കുമ്പോൾ. അതുമാത്രമല്ല, കരീക്കൻ അടിസ്ഥാനപരമായി നന്മയുണ്ട്, പാവപ്പെട്ടവരുടെ നേരെ ചായവുണ്ട്. കരീക്കൻ വന്ന കുടുംബ പശ്ചാത്തലം ആറായതുകൊണ്ട് അതായതുകൊണ്ട് ദാരിദ്ര്യവും പട്ടിണിയും എന്താണെന്നറിയാം. കഷ്ടപ്പാട് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം നല്ലതിനാണ്, പോയിക്കൊള്ളുക. പുതിയൊരു ഉത്സാഹം തൻ്റെ ഹൃദയത്തിൽ നിറയുന്നത് കരീക്കൻ അറിഞ്ഞു. മർഘലീത്ത, അവളിൽ നഷ്ടപ്പെടലാണോ ലോകം? അവളിൽ മുങ്ങി നിവരലാണോ ഭോഗം? അവളിൽ ആനന്ദത്തിൻ്റെ അളവെത്ര? എല്ലാം വ്യർത്ഥമാണെന്നും മനുഷ്യർ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ട് ആവർത്തനവിരസമായ ജീവിതം ജീവിക്കുകയും നിരാശയോടെ മരിക്കുകയുമാണെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മർഘലീത്ത എന്ന ആനന്ദത്തിൻ്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കുന്നു. കാറ്റ് ഇതിലെ വീശിപ്പോകുന്നു. ഇന്നലത്തെ അതേ കാറ്റ് തന്നെ കറങ്ങി തിരിഞ്ഞ് ഇതിലെ തന്നെ വരുന്നു, പോകുന്നു. ഒന്നിനും ഒരു മാറ്റവുമില്ല. ഒരേ കാറ്റ്, ഒരേ ജീവിതം. മർഘലീത്തയുടെ വിഹുലതകൾ അന്തിക്ക് കൂട്ടുകിട്ടാത്ത കിളികളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് അയാളിലേക്ക് എത്തുമ്പോൾ പിടച്ചണയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഒരു പകലിൻ്റെ ഉറപ്പുകളെ ഒരു രാത്രി തകർത്തെറിഞ്ഞു. ഒരു പോള കണ്ണടയ്ക്കാനാവാതെ കരീക്കൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്നേക്കാൾ അയോഗ്യനായി ആരുണ്ട്? ചിന്തിച്ച് ചിന്തിച്ച് കരീക്കനെ ഭ്രാന്ത് പിടിക്കാറായി. ഒരു ക്രിമിയേക്കാൾ നികൃഷ്ടനാണ് താനെന്ന് അയാൾക്ക് തോന്നി. അയാൾ തിന്നില്ല, കുടിച്ചില്ല, സന്തോഷിച്ചില്ല. തിളയ്ക്കുന്ന വെള്ളം പോലെയായിരുന്നു അയാളുടെ മനസ്സ്. അതുടലിലേക്ക് തിളച്ചു മറഞ്ഞു. മർഘലീത്തയോടെന്നതിനേക്കാൾ യോഹനാൻ കശീശിയോടും കുടുംബത്തോടും കാട്ടിയ അനീതിയിൽ അയാൾ വിഷമിച്ചു. എന്തൊരൽപ്പനാണ് അയാൾ! എത്ര നെറുകെട്ട രക്ഷപ്പെടലാണ് അയാൾ നടത്തിയത്! യോഹനാൻ കശീശ ആക്രമിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം കഠിനമായൊരു ഭയം അയാളെ പിടികൂടി. തൻ്റെ ജീവിതം തന്നെ അസ്തമിച്ചു എന്നയാൾക്ക് തോന്നി. നേരം വെളുക്കു മുമ്പ് 21 ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി അയാൾ വണ്ടി കയറി. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അയാൾക്ക് തന്നെ പിടിയുണ്ടായിരുന്നില്ല. യോഹന്നാൻ കശീശയ്ക്ക് പിടികൊടുക്കാതെ ഫോണിൽ കളിച്ച കളികൾ അയാളെ ആത്മനിന്ദയിലാഴ്ത്തി. ഉടലും മനസ്സും വിറച്ചുകൊണ്ട് ഒരു ബസ്സിൻ്റെ മൂലയിൽ പുറത്തേക്ക് നോക്കി അയാളിരുന്നു. എതിരിലേക്ക് പായുന്ന മുഖങ്ങളിൽ യോഹന്നാൻ കശീശയുടെ അപ്പനും അമ്മയും സാറക്കൊച്ചമ്മയും കശീശയും മർഘലീത്തയും തെളിഞ്ഞുമാഞ്ഞു. തൻ്റെ ചെയ്തി തനിക്ക് തന്നെ ന്യായീകരിക്കാൻ പറ്റുന്നില്ലെന്ന് കരീക്കൻ അറിയാം. എന്നാൽ തിരിച്ചുപോയി കശീശയുടെ കുടുംബത്തെ നേരിടാനോ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ അയാൾക്ക് ധൈര്യമില്ല. നീർക്കുമിള പോലെ ഉടഞ്ഞുപോയേക്കാവുന്ന സ്വന്തം ഔദ്യോഗിക പദവിയെപ്പറ്റിയും അയാൾ ഉണ്ടപ്പെട്ടു. ഉത്കണ്ഠപ്പെട്ടു. പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ധ്യാന കേന്ദ്രത്തിലേക്ക് നടക്കുമ്പോൾ കരീക്കൻ കരയുകയായിരുന്നു. അയാളുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെയിരിക്കാനല്ല അയാളുടെ ആഗ്രഹം. ഇവിടെയായിരിക്കാനല്ല അയാളുടെ ആഗ്രഹം. എന്നാൽ അയാൾ ഇവിടെയായിരിക്കുന്നു. അയാൾക്ക് സമാധാനം വേണം. മരങ്ങളും ചെടികളും വള്ളികളും നിറഞ്ഞ ഇരുട്ടും തണലുമുള്ള പ്രകൃതി തീപിടിച്ച തലച്ചോറുമായി കടന്നു വരുന്ന അയാളെ ശാന്തമായി എതിരേറ്റു. കരുതി വെച്ച സ്വാഗത ഗാനം പോലെ കുളിരുള്ള കാറ്റു വീശി. വരൂ, ഇരിക്കൂ. ചിതറിക്കിടന്ന കറുത്ത പാറകൾ അയാളെ ക്ഷണിച്ചു. വരൂ, വരൂ. ഇലകൾ കൂട്ടത്തുടക്കിലുങ്ങി. പരവശനായ മുഖം കൈകളിൽ താങ്ങി കരീക്കനച്ഛൻ കുനിഞ്ഞിരുന്നു. കിളികളുടെയും മണ്ണട്ടകളുടെയും ഒച്ച അയാൾക്കുമീതെ കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു. പതുക്കെ അയാളെ ശാന്തനാക്കാമെന്ന പ്രതീക്ഷയോടെ ഒരുപാട് നേരം കരീക്കൻ അവിടെ അങ്ങനെ ഇരുന്നു. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള മണിയടി ഒച്ചകൾ കേട്ടുകൊണ്ടിരുന്നു. കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അയാൾ അത്ഭുതപ്പെട്ടു. ഇലകളുടെ പച്ച പച്ചയാവുന്നതും തണലിൻ്റെ തണുപ്പ് തണുപ്പാവുന്നതും കിളികളുടെ പാട്ട് പാട്ടാവുന്നതും മർഘലീത്ത ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോഴാണെന്ന അറിവ് അയാൾ അത്ഭുതപ്പെടുത്തി. എല്ലാത്തിനും നിറം പകരുന്ന മർഘലീത്തയിലേക്കുള്ള വഴിയിൽ നിന്ന് എത്ര ദൂരം, എത്ര കാലം കരീക്കനിങ്ങനെ മാറി നടക്കാൻ കഴിയും? ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. കരീക്കൻ്റെ ചാബല്യങ്ങളും ദുർബലതകളും മറ്റൊരാൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. സ്ത്രീയെ കരീക്കൻ കാണുന്നത് പോലെ അല്ലാതെ കാണാനും സ്ത്രീയെ കൂടാതെ തന്നെ ലോകത്തിന് നിറം കൊടുക്കാനും കഴിയുന്ന എത്രയോ പേരുണ്ട്. ഞാനിന്നൊരു സൂര്യകാന്തിക്ക് നിറം കൊടുത്തു എന്നവർ പറയും. അത് 100% സത്യമായിരിക്കും. ബ്രഹ്മചര്യത്തിൽ 100 സൂര്യകാന്തികളുണ്ടെന്ന് കരീക്കൻ്റെ കൂട്ടുകാരിൽ ചിലരുടെയെങ്കിലും ജീവിതം തെളിയിച്ചിട്ടുണ്ട്. ആൻഡ്രൂസ്, ജെയിംസ്, ലിയോ 3 ലിയോയുടെ മുഖത്ത് എല്ലായ്പ്പോഴും ആനന്ദമായിരുന്നു. ഉള്ളിൽ നിന്ന് മധുരം ഊറി വരുന്നത് പോലെ. അയാളുടെ കണ്ണുകളും ചുണ്ടുകളും വിരലുകളും ലോകത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന ഒരാളുടേതായിരുന്നു. വിശുദ്ധ ഗ്രിഗറിയുടെ പുരോഹിതൻ അയാളെ ആവേശിച്ചിരുന്നു. നാം നമ്മെ തന്നെ ശുദ്ധമാക്കണം, എന്നിട്ടേ മറ്റുള്ളവരെ ശുദ്ധമാക്കാവൂ. നാം തന്നെ ജ്ഞാനം സമ്പാദിച്ചിട്ടേ മറ്റുള്ളവർക്ക് ജ്ഞാനം നൽകാവൂ. നാം വെളിച്ചമായി തീർന്നിട്ടേ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാവൂ. ദൈവത്തിനടുത്ത് നാം തന്നെ എത്തിയിട്ട് വേണം മറ്റുള്ളവരെ നയിക്കാൻ. ഗ്രിഗറിയുടെ പുരോഹിതനാവാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് എന്നും കരീക്കൻ വേദനിച്ചിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യവും ബ്രഹ്മചര്യവും സ്വീകരിച്ചതിലെ കറകളഞ്ഞ ആനന്ദമാണ് ജെയിംസും ആൻഡ്രൂസും അനുഭവിച്ചിരുന്നത്. മർഗലീത്തയെ കാണുന്നതുവരെ ബ്രഹ്മചര്യത്തിൻ്റെ നിഷ്ഠകൾ കരീക്കന് ഒരു വെല്ലുവിളിയായിരുന്നില്ല. ദാരിദ്ര്യവ്രതം ഏറ്റെടുക്കാൻ കഴിയാതെയാണ് അയാൾ വിഷമിച്ചത്. 3 വയറ് നിറയുന്നത് സെമിനാരിയിൽ വന്ന ശേഷമായിരുന്നു കരീക്കന്. അന്നോളം അയാൾ കണ്ടിട്ടില്ലാത്ത വിശേഷപ്പെട്ട ഭക്ഷണ സാധനങ്ങൾക്ക് മുമ്പിൽ അപകർഷതാബോധത്തോടെയാണ് അയാൾ ഇരുന്നത്. എങ്ങനെ തൊടും, എങ്ങനെ എടുക്കും, എങ്ങനെ തിന്നും? കത്തിയും ഉള്ളും ഉപയോഗിക്കാൻ അയാൾക്ക് വശമുണ്ടായിരുന്നില്ല. അത്രയും മികച്ച പാത്രങ്ങളിൽ ഇതിനു മുമ്പ് അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ടേബിൾ മാനേഴ്സ് അയാളെ ഭയപ്പെടുത്തി. ലോകത്ത് ഇത്രയേറെ രുചിയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന അത്ഭുതവും അനുഭവിക്കാനുള്ള ആർത്തിയും അയാളെ കീഴ്പ്പെടുത്തി. ജീവിതത്തിൽ ഒരിക്കലും ഇതൊന്നും കണ്ടിട്ടില്ലാത്ത അമ്മയെയും അപ്പനെയും സഹോദരങ്ങളെയും അയാൾ ഓർത്തു. എന്നെങ്കിലും ഒരിക്കൽ അവരും ഇതൊക്കെ അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാകും വിധം ജീവിതത്തെ മാറ്റിത്തീർക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു കോപ്പ സൂപ്പിൻ്റെ മുമ്പിലിരുന്ന് അയാൾ കണ്ട സ്വപ്നങ്ങളിൽ ദാരിദ്ര്യവ്രതം ഉണ്ടായിരുന്നില്ല. വൃത്തി, വെടിപ്പ്, അലക്ക്, കുളി, കട്ടിൽ, കിടക്ക, അന്തസ്, ബഹുമാനം എല്ലാം കരീക്കന് സൗഭാഗ്യങ്ങളായിരുന്നു. അതിസമ്പന്നവും പുരാതനവുമായ തറവാടുകളിൽ നിന്ന് വന്ന ആൻഡ്രൂസിനും ജെയിംസിനും ദാരിദ്ര്യം അജ്ഞാതമായ ആനന്ദത്തിൻ്റെ മേഖലകൾ തുറന്നു കൊടുത്തപ്പോൾ വയറു നിറയെ കൊതിതീരെ തിന്നാൻ കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അയാൾ. ഉണങ്ങിയ എല്ലി ഇലകളെ കാറ്റടിച്ച് പറത്തി നീക്കി. ഒരു വഴി തെളിഞ്ഞു വന്നു. അതിലെ കരീക്കൻ നടന്നു. പടർന്നു പന്തലിച്ച മരങ്ങൾക്കിടയിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ വെള്ളയും നീലയും ചായം തെച്ച കെട്ടിടം കണ്ടപ്പോൾ അയാൾ നെടുവീർപ്പിട്ടു. ജീവിതം നിലയ്ക്കാത്തൊരു അന്വേഷണമാണ്. അന്വേഷിച്ച് എന്തെങ്കിലും കണ്ടെത്തിയോ ആരെങ്കിലും? എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു ആർക്കെങ്കിലും? പൊരുളറിയാതെ കിടക്കുന്നൊരു പ്രശ്നമാണ് ജീവിതം. ജനിച്ചത് വളരുന്നു, വളരുമ്പോൾ നടന്നു തുടങ്ങുന്നു, നടന്നു നടന്ന് കുഴിമാടത്തിൽ ചെന്ന് വീഴുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കൊച്ചു കാലത്തിനകത്ത് സംഭവിക്കുന്നതാണോ ജീവിതം? അതോ മുൻപും പിൻപും അതിനനന്തമായ തുടർച്ചകളുണ്ടോ? ഒരു പൂർണ്ണ വിശ്വാസിക്ക് ആശങ്കകളൊന്നുമില്ല, സംശയങ്ങളോ ചോദ്യം ചെയ്യലുകളോ ഇല്ല. ജനനം, മരണം, സ്വർഗം, നരകം എന്നിങ്ങനെ കൃത്യമായ ഉത്തരങ്ങൾ കൊണ്ട് അയാൾ തൃപ്തനാണ്. അവിശ്വാസിക്കും ആശങ്കകളില്ല. അല്പവിശ്വാസിയുടെ പ്രശ്നം അയാൾ കുറച്ചു നിൽക്കാൻ ഒന്നുമില്ലെന്നുള്ളതാണ്. വിശ്വസിക്കുന്നതിനെയൊക്കെ സംശയിക്കുന്നു, സംശയിക്കുന്നതിനെയൊക്കെ വിശ്വസിക്കുന്നു. എനിക്ക് സമാധാനമില്ല, കരീക്കൻ ധ്യാനഗുരുവിനോട് പറഞ്ഞു. അയാളുടെ ഉള്ളിൽ നീറുന്ന തീ അയാളെ തിന്നു തീർക്കുന്നത് ആർക്കും കാണാമായിരുന്നു. ധ്യാനഗുരു ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കരീക്കൻ പതറി. അയാളുടെ നോട്ടം തെന്നിമാറി. അയാളുടെ ഉള്ളം കൈ വിയർത്തൊരിച്ചു. മുഷിഞ്ഞ വേഷത്തിലായിരുന്നു അയാൾ. മുടി ചീകി വെച്ചിരുന്നില്ല. കണ്ടടങ്ങളിൽ കറുപ്പ് പരന്നിരുന്നു. അയാളാകെ പരവേശനുമായിരുന്നു. ഹൃദയരഹസ്യങ്ങൾ പിടിച്ചെടുക്കുന്ന അത്ഭുത യന്ത്രങ്ങൾ പോലെ ധ്യാനഗുരുവിൻ്റെ കണ്ണുകൾ അയാളുടെ ഉള്ളിലേക്ക് നോക്കി. ഒളിക്കാനിടമില്ല, കരീക്കൻ മനസ്സിലാക്കി. നിങ്ങൾ വിശ്വാസിയല്ലേ? ധ്യാനഗുരു ചോദിച്ചു. ഒരു പുരോഹിതനോട് അങ്ങനെ ചോദിക്കുന്നതിൽ അനൗചിത്യം ഓർത്തുകൊണ്ടാവാം. ചെറിയൊരു ചിരിയോടെ ധ്യാനഗുരു കൂട്ടിച്ചേർത്തു. മനസ്സാക്ഷി എന്തു പറയുന്നു? ഞാൻ കുരിശിൻ്റെ വഴിയിൽ വിശ്വസിക്കുന്നു. പിന്നെന്തിനാണ് സംഘർഷം അനുഭവിക്കുന്നത്? ധ്യാനഗുരു വീണ്ടും ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. കരീക്കന് ഉത്തരം കിട്ടിയില്ല. ധ്യാനഗുരു കുറേ നേരം കണ്ണടച്ചിരുന്നു. അയാളുടെ ചിരി മാഞ്ഞു. അയാൾ ഇനി ഒന്നും പറയാനുണ്ടാവില്ലെന്ന് കരീക്കന് തോന്നി. എന്നാൽ കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്നിട്ട് നീണ്ട നെടുവീർപ്പോടെ ധ്യാനഗുരു പറഞ്ഞു. കുരിശിൻ്റെ വഴി എളുപ്പമല്ല. അതിൽ ആചാരമില്ല, അനുഷ്ഠാനമില്ല. പച്ച രക്തവും പച്ച മാംസവും ചിതറിത്തെറിച്ച് മരിക്കലാണത്. ഒരാളിൽ നിന്നൊന്നല്ല, അനേകം കുരിശുമരണങ്ങൾ ആവശ്യപ്പെടുന്ന കാലമാണിത്. ഞാൻ അനുഷ്ഠാനത്തിൻ്റെ വഴിയിലൂടെ പോകുന്നു. അത് എളുപ്പവഴിയാണ്. കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ എനിക്ക് ധൈര്യമില്ല, കരുത്തില്ല. ഞാനതിന് യോഗ്യനല്ല. ചെകിട്ടത്ത് ആരോ തല്ലിയെന്ന് തോന്നി കരീക്കന്. വിപ്ലവകരമായ ആശയങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഭീരുവിനെ ചെവിക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പോലെയാണ് ധ്യാനഗുരു അയാളോട് പെരുമാറിയത്. ഒട്ടും വേദനിപ്പിച്ചില്ല, എന്നാൽ ശിക്ഷിക്കുകയും ചെയ്തു. തന്നേക്കാൾ അയോഗ്യനായി ആരുണ്ടെന്ന വിചാരത്തെ അത് 1000 ഇരട്ടിയാക്കി. കുറേ കൂടി സത്യസന്ധനായിരിക്കുക എന്ന് അത് അയാളോട് നിശിതമായി പറഞ്ഞു. തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ ധ്യാനഗുരുവിനോട് തുറന്നു പറയാൻ കരീക്കൻ തീരുമാനിച്ചു. വാതുറക്കാനുള്ള ധൈര്യത്തിനു വേണ്ടി കാത്തിരിക്കാൻ ഉറപ്പിച്ചു. ഇതുപോലൊരു മനുഷ്യന് തന്നെ നയിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ചിന്തിച്ചപ്പോൾ അയാളുടെ അടഞ്ഞ തലയിലേക്ക് കാറ്റും വെളിച്ചവും കയറാൻ തുടങ്ങി. നെഞ്ചിൽ ഒരു കനക്കുറവ് അനുഭവപ്പെട്ടു. ദേഹമാകെ ഇളങ്കാറ്റ് വീശി. ചെറിയൊരു മൂളിപ്പാട്ട് പാടാൻ പോലും അയാൾക്ക് കഴിഞ്ഞു. ധ്യാനഗുരുവിനോട് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യത്തിനു വേണ്ടി 3 ദിവസം കരീക്കൻ കാത്തിരുന്നു. അയാളുടെ ഉള്ളം കൈവിയർക്കൽ തുടർന്നുകൊണ്ടിരുന്നു. അടഞ്ഞുകിടക്കുന്ന വാതിലിന് മുൻപിൽ പലവട്ടം അയാൾ ചെന്നു നിന്നു, തിരിച്ചു പോന്നു. ഒടുവിൽ കടലാസും പേനയും എടുത്ത് എല്ലാം എഴുതാൻ അയാൾ തീരുമാനിച്ചു. മുഖത്ത് നോക്കാതെ കാര്യങ്ങൾ പറയാനുള്ള വഴിയാണ് എഴുത്ത്. ആവേശത്തോടെ അയാൾ എഴുതി. ലോകം, പിശാച്, ശരീരം എന്ന 3 ശക്തികളെ ജയിക്കാൻ അഹോരാത്രം ഞാൻ പടവെട്ടുകയാണ്. ഉറക്കം വരാതെ പുകയുന്ന രാത്രികൾ, അശുദ്ധ ചിന്തകൾ, കൊടുമ്പിരി കൊണ്ട വികാരങ്ങൾ, ശരീരം എന്നെ വെല്ലുവിളിക്കുന്നതിലെ നിരാശ, കിട്ടുന്ന ചെറിയ മയക്കങ്ങളിൽ ആകെ മലിനനായി ഞാൻ ഉണരുന്നു. ലജ്ജയോടെ ഞാൻ എൻ്റെ അടിവസ്ത്രങ്ങൾ കഴുകുന്നു. ഉടലിൻ്റെ ആസക്തികളെ ജയിക്കാത്തവന് വിശുദ്ധനായിരിക്കാൻ കഴിയില്ല. ഞാൻ അടിയറവ് പറയേണ്ടി വരും. ഞാൻ കൊത്തിന ധരിക്കുന്നു. നീതിയുടെ വെള്ളവസ്ത്രമാണിത്. പരിശുദ്ധനായിരിക്കുക എന്നും നീതിമാനായിരിക്കുക എന്നും അതെന്നോട് ആവശ്യപ്പെടുന്നു. ഇന്നലത്തെ കുറവുകളെ നികത്തി പുതിയ മനുഷ്യനാവുക എന്ന് അതെന്നോട് പറയുന്നു. എന്നാൽ ഞാൻ പരിശുദ്ധനല്ല, നീതിമാനല്ല. നീതിക്ക് വേണ്ടി വാ തുറക്കാൻ എനിക്ക് കഴിയുന്നില്ല. നീതിമാൻ്റെ ഒപ്പം നിൽക്കാൻ ഞാൻ ഭയപ്പെടുന്നു. ഓരോ ഇഞ്ചിലും കാലിടർന്ന ഭീരു നീതിമാനോടൊപ്പം നിവർന്നു നിൽക്കുന്നതെങ്ങനെ? ബലിവസ്തുവിൻ്റെ പ്രതീകമായി ഞാൻ ഊറാറ കഴുത്തിലിടുന്നു. ഞാൻ ബലിവസ്തുവും ബലിയർപ്പിക്കുന്നവനുമാണെന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ നടുങ്ങുന്നു. വില കുറഞ്ഞതും അശുദ്ധമായതും ബലിയായി ദൈവത്തിന് അർപ്പിച്ച കൈനീനെ പോലെ ഞാൻ വേട്ടയാടപ്പെടും. ഇടിനാഥം പോലെ ദൈവത്തിൻ്റെ ശബ്ദം എന്നെ പിന്തുടരും. അയോഗ്യമായ ബലിയും അയോഗ്യനായ ബലികർത്താവുമാണ് ഞാൻ. ഞാൻ എങ്ങനെ ഊറാറ കഴുത്തിലിടും? ബ്രഹ്മചര്യത്തെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന സുനാറ തൊടാൻ എനിക്ക് അർഹതയുണ്ടോ? ഞാൻ അതെങ്ങനെ അരയിൽ കെട്ടും? ബ്രഹ്മചര്യത്തിൽ ഉറച്ചു നിൽക്കാത്തവന്, അടികളകുന്നവന് സുനാർ അരയിൽ കെട്ടാൻ ധൈര്യം വരുമോ? എൻ്റെ കയ്യിലെ ചെറുട് പാമ്പായി എന്നെ കൊത്താത്തതെന്ത്? നീതിയുടെ മേലങ്കിയായ കാപ്പ ഞാൻ ധരിക്കാതിരിക്കുകയാണ് ഭേദം. ഞാൻ ആരോടും നീതി പുലർത്തി? എൻ്റെ വിശ്വാസങ്ങളോട് നീതി പുലർത്താൻ എനിക്ക് കഴിയുന്നില്ല. ദൈവത്തോടും മനുഷ്യരോടും ഞാൻ നീതി പുലർത്തുന്നില്ല. സഹോദരത്തോടും പ്രണയത്തോടും നീതി ചെയ്യുന്നില്ല. അപ്പനോടും അമ്മയോടും ഗുരുക്കന്മാരോടും നീതി ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നില്ല. എൻ്റെ കണ്ണുനീർ അടയാളപ്പെടുത്തുക. എന്നിട്ട് അയാൾ കത്തുമടക്കി കവറിലിട്ടു. മർഗലീത്തയ്ക്ക് എന്നെഴുതി അടിവരയിടുകയും ചെയ്തു. ധ്യാനഗുരുവിന് അത്തരമൊരു കത്ത് കൈമാറാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല.